بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. أسماء الحسنى പഠിക്കേണ്ടതിന് പ്രാധാന്യവും അതിൽ അഹ്ലുൽ സുന്ന വൽ ജമാഅയുടെ അടിസ്ഥാനപരമായ മൂന്ന് ഖവാഇദുകളും ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അൽ ഇസ്ബാത്ത്, രണ്ട് അന്നഫിയു മഅ ഇസ്ബാത്തി ളിദ്ദിഹി. ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇല്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതിന് എതിരായ കാര്യം അവന് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും വേണം. ഇത് ഖുർആനിന്റെ സുന്നത്തിന്റെ മൻഹജാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഇതിന് ധാരാളം സൂചനകൾ കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം അത്തവഖുഫു ഫീമാ ലം യരിദ് ബിഹി ശറഉ. ഖുർആനിലോ സുന്നത്തിലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഉണ്ട് എന്നോ ഇല്ല എന്നോ നമ്മൾ പറയേണ്ടതില്ല. ഉണ്ട് എന്നോ ഇല്ല എന്നോ നമ്മൾ പറയേണ്ടതില്ല. അത്തവഖുഫ് ഫീമാ ലം യരിദ് ബിഹി ശറഉ. അള്ളാഹുവിന്റെ കിതാബിലോ റസൂലുള്ളാഹിന്റെ സുന്നത്തിലോ വന്നിട്ടില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, എന്നാൽ അത് നിഷേധിക്കാവുന്ന തെളിവോ ഇല്ല, സ്ഥിരപ്പെടുത്താവുന്ന തെളിവും ഇല്ല, അത്തരം കാര്യങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിക്കലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ജിഹത്തുണ്ടോ, ദിശയുണ്ടോ, അവന്റെ ദിശ ഏതാണ്? അതുപോലെ തന്നെ അള്ളാഹുവിന് മക്കാനുണ്ടോ, സ്ഥലമുണ്ടോ? അതുപോലെ തന്നെ അള്ളാഹുവിന് ജിസ്മുണ്ടോ, ശരീരമുണ്ടോ? ഇത്തരം ചർച്ചകൾ. ജിസ്മുണ്ട് എന്ന് ഉദ്ദേശിച്ച് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു ദാത്ത് ഉണ്ട് എന്നാണ്. അത് സ്ഥിരപ്പെട്ട കാര്യമാണ്, അള്ളാഹുവിന് അവന് യോജിച്ച രൂപത്തിൽ അസ്തിത്വമുണ്ട്. പക്ഷെ ശരീരമുണ്ടോ? ശരീരം എന്ന പദം ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ല. ശരീരമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൈയും കാലും കൂടിച്ചേർന്ന്, അങ്ങനെ പരസ്പരം സഹായിക്കുന്ന, സഹകരിക്കുന്ന അവയവങ്ങൾ കൂടിച്ചേർന്ന ശരീരമെന്ന അർത്ഥത്തിൽ. അതല്ലാക്കില്ല, അതെന്തായാലും ഇല്ല. പക്ഷെ ശരീരം എന്ന രൂപത്തിൽ ജിസ്മു എന്ന അള്ളാഹു സുബ്ഹാനഹു തആലയെ പറ്റി, അവന്റെ ദാത്തിനെ പറ്റി പറയാൻ പറ്റുമോ? അതിനെപ്പറ്റി ഖുർആനും സുന്നത്തും മിണ്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ മിണ്ടണ്ട. അതുപോലെ തന്നെ അള്ളാഹുവിന് മക്കാനുണ്ടോ, സ്ഥലമുണ്ടോ? സ്ഥലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ അവന് മെക്കാനുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇല്ല? ഇങ്ങനെയുള്ള ചെറിയ ഉസൂൽ കലാമിന്റെ അടുക്കള ആളുകളുടെ ചർച്ചകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അത് ഉണ്ട് എന്നോ ഇല്ല എന്നോ നമ്മൾ പറയേണ്ടതില്ല. അതേസമയം ഇല്ല എന്ന് ഖുർആനിലോ സുന്നത്തിലോ സൂചന നൽകപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഉണ്ട് എന്ന് സൂചന നൽകപ്പെട്ടിട്ടുള്ള കാര്യം, അത് നമ്മളൊന്നും മിണ്ടുന്നില്ല എന്ന് പറയാൻ പറ്റൂല. പിഴച്ച മദ്ഹബുകാരിൽ ഒരു മദ്ഹബാണ് അൽ വാഖിഫിയ മദ്ഹബുകാർ. അൽ വാഖിഫിയ എന്ന് പറഞ്ഞ മദ്ഹബുണ്ട്. അവർ പറയും അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് ഖുർആനിൽ കണ്ടു. ശരി, ആ മുഖം, അത് ചില ആളുകൾ പറഞ്ഞു അള്ളാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അവന്റെ ഇസ്സത്താണ്. അവരതിനെ തഅ്വീൽ ചെയ്തു, വ്യാഖ്യാനിച്ചു. അത് ശരിയായ നിലപാടല്ല. അഹ്ലു സുന്ന വൽ ജമാഅ പറഞ്ഞു അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അവന് യോജിച്ച രൂപത്തിൽ മുഖമുണ്ട്. അപ്പൊ ഇവര് മൂന്നാമതൊരു കക്ഷി വന്നിട്ട് പറഞ്ഞു നമ്മൾ അള്ളാഹ്ക്ക് നല്ലൊരു മുഖമുണ്ട് എന്ന് പറയണ്ട, അത് ഇസ്സത്താന്ന് പറയണ്ട, അള്ളാഹ്ക്ക് വജ്ഹുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ അൽ മുഫവ്വിദ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വജ്ഹുണ്ട് എന്നാണ് വജ്ഹുണ്ട്, അതിനർത്ഥം പറയേണ്ടതില്ല. അങ്ങനെ പറയാനല്ല ഈ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ട്. അത് അതിന്റെ അതേ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലായ ബാഹറായ അതിന്റെ അർത്ഥത്തിൽ തന്നെ അത് പറയുകയും അത് വിവർത്തനം ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഖുർആനിലോ സുന്നത്തിലോ പരാമർശം വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? മിണ്ടാതിരിക്കാം. ഇത് കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ അസ്മാഉ സിഫാത്ത് മാത്രം പഠിക്കാനൊരു സമയമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് സൂചന മാത്രം നൽകുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമി റഹിമഹുള്ളാഹ് അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വിട്ടുനിൽക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അത്തഅ്തീൽ. അള്ളാഹുവിന്റെ അസ്മാഉകളോ സിഫാത്തുകളോ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുക. ഉദാഹരണത്തിന് അള്ളാഹുവിന് സമീഅ എന്ന് നാമമുണ്ട്, ഒരാൾ പറയാം അള്ളാഹ്ക്ക് അങ്ങനെ നാമമില്ല എന്ന് പറയാം. ജഹ്മിയത്തിന്റെ ആളുകളിൽ ചില ആളുകൾ പറഞ്ഞതുപോലെ തീർത്തും പഴച്ച കക്ഷിയാണ് അവർ, അതിൽ ചില ആളുകൾ അള്ളാഹ്ക്ക് അസ്മാഉകളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു അള്ളാഹു സുബ്ഹാന തആലക്ക് അസ്മാഉകളില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും അസ്മാഉകൾ അള്ളാഹ്ക്ക് ഇല്ല എന്ന് പറയാം, താഅ്തീൽ ചെയ്യുക അത് പാടില്ല. അള്ളാഹ് എന്തൊക്കെ പറഞ്ഞൊക്കെ വിശ്വസിക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിന് ഏതെങ്കിലും സിഫത്തില്ല. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള സുന്നികൾ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ മദ്ഹബ് ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും, കുറച്ച് വിവരമുള്ളവരാണെങ്കിൽ പറയും, അഖീദയിൽ ഞങ്ങൾ അഷാരി മദ്ഹബുകാരാണ്, എന്നാൽ ഫിഖ്ഹിൽ ഞങ്ങൾ ഷാഫിഈ മദ്ഹബുകാരാണ്. അതിന്റെ രണ്ടെണ്ണത്തിലൊരു വേർതിരിവ്. അത് പറയാനുള്ള കാരണം ഇതാണ്, ഷാഫിഈ മദ്ഹബിനെ അവർ പിൻപറ്റുന്നത് കർമ്മശാസ്ത്രത്തെ അനുസ്കരിക്കണം, നോമ്പൊക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് അവർ ഷാഫിഈ മദ്ഹബിനെ പിൻപറ്റുന്നത്. എന്നാൽ അഖീദയിലോ? അഖീദയിൽ അവർ പിൻപറ്റുന്നത് അബുൽ ഹസൻ അഷാരി, അദ്ദേഹത്തിന്റെ അഖീദയാണ്. അദ്ദേഹത്തിന്റെ അഖീദ എന്ന് പറഞ്ഞാൽ ഈ സിഫാത്തുകളെയും സിഫാത്തുകളെ നിഷേധിക്കുന്ന അഖീദയാണ് അദ്ദേഹത്തിന്റെ അഖീദ. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നിഷേധം, അള്ളാഹ്ക്ക് മുഖമുണ്ടോ ഇല്ല, അള്ളാഹുവിന് കണ്ണുണ്ടോ ഇല്ല, അതിനെയൊക്കെ വ്യാഖ്യാനിക്കുകയും ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന നിലപാടാണ് അഷാരി സ്വീകരിച്ചത്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്തു, പക്ഷേ അദ്ദേഹം അതിനു മുന്നേ അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാട് എന്താണോ ആ നിലപാടിലാണ് ഇവിടുത്തെ സുന്നികളുള്ളത്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക, ശരി, നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ അവന്റെ അഖീദ ശരിയാവണ്ടേ? അഖീദ ശരിയാത്ത നിസ്കാരം ശരിയാവോ? അല്ല, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ശരി, എന്നാ പിന്നെ നിങ്ങൾക്ക് ഇമാം ഷാഫിന്റെ നിസ്കാരം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇമാം ഷാഫിന്റെ അഖീദയും കൂടി എടുത്തൂടെ? അതവരെടുക്കുകയില്ല. ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ അഖീദ അഹ്ലുസുന്നയുടെ അഖീദയായിരുന്നു, അതൊരിക്കലും അഷാരി അഖീദയായിരുന്നില്ല. ഇവിടുത്തെ സുന്നികൾ യഥാർത്ഥത്തിൽ കുറച്ച് വിവരമുള്ളവനാണെങ്കിൽ ഇത് പറയും, ഇവരില്ലാത്തവനാണെങ്കിൽ അതിനെക്കുറിച്ച് അവൻ അറിഞ്ഞോളുന്നില്ല. മാത്രമല്ല അവരാകട്ടെ അഖീദ അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കലുമില്ല. അവർ സാധാരണ മദ്രസയിൽ പഠിപ്പിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല, ദർസിലൊക്കെ പഠിപ്പിക്കുന്ന കിതാബുണ്ട് ജൗഹറത്തു തൗഹീദ് എന്നുള്ളത്. അതിതേപോലെ അഖീദയെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അസ്മാഉകളെ സിഫാത്തുകളെ നിഷേധിക്കുന്ന സംസാരങ്ങൾ ഉള്ള കിതാബാണ് ജൗഹറത്തു തൗഹീദ്. അതവരിവിടെ പഠിപ്പിക്കാറുണ്ട്, ദർസിലൊക്കെ പഠിപ്പിക്കുന്ന കിതാബാണ്. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാഉകളിലോ സിഫാത്തുകളിലോ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുക, തഅ്തീൽ, അത് പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ സിഫാത്തുകൾ അത് സൃഷ്ടികളോട് സാദൃശ്യമുള്ളതാണ് എന്ന് പറയുക, അത് പാടില്ല. അള്ളാഹുവിന് മുഖമുണ്ട്, അത് ഏതെങ്കിലും സൃഷ്ടികളുടെ മുഖം പോലെയാണ് എന്നിങ്ങനെ അള്ളാഹുവിന്റെ മുഖത്തെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും സിഫാത്തുകളെ സാദൃശ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അള്ളാഹു ഇറങ്ങി വരും. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള നാട്ടുകാരിലെ ആൾക്കാർ പല ഖുറാഫികളും പലപ്പോഴും ചോദിക്കാറെന്ന് കാണാം, അള്ളാഹു ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അർശിൽ ആരെങ്കിലും ഉണ്ടാവോ, അതല്ലെങ്കിൽ അള്ളാഹ് ഇറങ്ങി വന്നാൽ പിന്നെ കയറിപ്പോകാനെ പോയ സമയം? കാരണം എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ചിന്തിക്കുന്നത്? സൃഷ്ടികൾ ഇറങ്ങുന്നത് പോലെയാണ് അള്ളാഹു ഇറങ്ങുന്നതെന്ന് പറയുന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എല്ലാം കഴിവുള്ളവനാണ്, അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. രണ്ട്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന് പറയപ്പെടാത്ത പേരുകൾ അവന് നൽകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പറയപ്പെട്ടിട്ടില്ലാത്ത, ഉദാഹരണത്തിന് നസ്റാനികൾ അള്ളാഹുക്ക് പിതാവ് എന്ന പേര് നൽകി, ഇത് പാടില്ലാത്ത പേരാണ്. പിതാവ്, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇപ്പോ അമുസ്ലിങ്ങളായ ആളുകൾ ഈശ്വരൻ, അത് അള്ളാഹുവിന്റെ പേരായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, അത് തെറ്റാണ്. അതല്ലെങ്കിൽ ഹിരണ്യഗർഭൻ, ഇത്തരം നാമങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉപയോഗിക്കുന്നത് കാണാം. അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലാത്ത പേരുകൾ കൊണ്ട് അവനെ വിളിക്കാൻ പാടില്ല. കാരണം ആ പേരുകളിൽ എന്തെങ്കിലും മോശം അർത്ഥമുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽ നിന്ന് അവന്റെ സൃഷ്ടികൾക്ക് പേര് നൽകാൻ പാടില്ല. ഉദാഹരണത്തിന് അള്ളാഹ് എന്ന പേര് ഏതെങ്കിലും സൃഷ്ടിക്ക് നൽകുക, അതല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം പറയാൻ പറ്റിയ ചില പേരുകളുണ്ട്, ഉദാഹരണത്തിന് അർ റഹ്മാൻ, അത്തരം പേരുകൾ സൃഷ്ടികൾക്ക് നൽകുക, ഇത് ചെയ്യാൻ പാടില്ല. മാത്രമല്ല ചില മുഷിരിക്കുകൾ അക്കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മുഷിരിക്കുകൾ അവർ അള്ളാഹുവിന്റെ പേരുകളിൽ നിന്ന് അവരുടെ വിഗ്രഹങ്ങൾക്ക് പേര് നിശ്ചയിച്ചിരുന്നു. വിഗ്രഹങ്ങളെ അവർ ഉസ്സ എന്ന് വിളിച്ചത് അസീസ് എന്ന പേരിൽ നിന്നാണ്. അസീസ് എന്നതിന്റെ മുഅന്നസായ രൂപമാണ് ഉസ്സ, സ്ത്രീലിംഗ രൂപമാണത്. അപ്പൊ അള്ളാഹു അസീസാണ്, ഇതോ ഇത് ഉസ്സ, അതിന്റെ സ്ത്രീലിംഗ പദം അവർ ആ വിഗ്രഹത്തിന് കൊടുത്തതായി ചരിത്രത്തിൽ കാണും. അതുപോലെ അല്ലാത്ത്, അല്ലാത്ത് എന്ന പദം അവർ ഇലാഹിൽ നിന്ന് എടുത്തതാണ്, അങ്ങനെ രണ്ടഭിപ്രായമുണ്ട്, പക്ഷെ ഇലാഹ് എന്നതിൽ നിന്ന് എടുത്തതാണ് എന്ന് ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഇകളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളിലും സിഫാത്തുകളിലും വിശ്വാസത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഏതെങ്കിലും നാമത്തെയോ ഏതെങ്കിലും വിശേഷണത്തെയോ ഉപമ പറയുക എന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയാറുണ്ടായിരുന്നു, അള്ളാഹു ഒരു ട്രാൻസ്ഫോമർ പോലെയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുത്ത് നേരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ശൗലിയാക്കൾ വഴി അവനിലേക്ക് എത്താനേ പാടുള്ളൂ. ഇപ്പൊ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത, അതിലേക്ക് നേരെ പോയിട്ട് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അത് കറണ്ട് അടിച്ചു പോകും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഇവിടെയുള്ള പിന്നെ കള്ളത്തരങ്ങളുടെ നേതാവായ കാന്തപുരം ഒരിക്കൽ പറഞ്ഞത് പലരും കേട്ടിട്ടുണ്ടാകും. വലിയ കൗലാണ്, വലിയ വലിയ ഗൗരവമുള്ള വാക്കാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ രാജാവിന്റെ അടുക്കലേക്ക് നേരെ പോകാൻ പാടില്ല, ശുപാർശകളില്ലാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല രാജാവാണ്, രാജാതിരാജനാണ്. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ സൃഷ്ടികളുമായി ഉപമപ്പെടുത്തുകയാണ് ചെയ്തത്. അവൻ മനസ്സിലാക്കിയത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ മന്ത്രി ചെയ്യും, അവന്റെ അനുയായവൃത്തത്തെ രാജാവിനെതിരേണ്ട് കളിപ്പിക്കും. രാജാവിന് പേടിയാണ് മന്ത്രി പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ അവൻ കുടുങ്ങും, അതുകൊണ്ട് മന്ത്രി പറയുന്നത് കേൾക്കുന്നു. അള്ളാഹുവിനെ അങ്ങനെ നിർബന്ധിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളുമായി താരതമ്യപ്പെടുത്തലാണിത്. ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാവുന്ന വലിയ കുഫറാണ് യഥാർത്ഥത്തിൽ അവർ ഈ പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത്തഖീഫ്, അള്ളാഹു സുബ്ഹാനഹു സിഫത്തുകൾക്ക് രൂപം പറയാം. അള്ളാഹു ഇറങ്ങും, എങ്ങനെ ഇറങ്ങും? ദാ ഞാൻ ഈ കസേരയിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് രൂപം പറയുക, ഇതും യഥാർത്ഥത്തിൽ കുഫ്റൻ പ്രവർത്തനം. തക്കീഫ്, തക്കീഫ്, കൈഫ നമ്മൾ ചോദിക്കില്ല എങ്ങനെ, അത് തോന്നാണ് തക്കീഫ്. അതിന്റെ രൂപം പറയാം, അതെങ്ങനെയാണ് എന്ന് പറയും. ഇവയാണ് ചുരുക്കി, വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ, ഇതൊക്കെ ഓരോന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് അതിന് നമുക്ക് സമയം വളരെ കുറച്ചാണ്. അതുകൊണ്ട് തൗഹീദുൽ അസ്മ വ സിഫാത്ത് എന്ന വിഷയം നമ്മൾ ഗൗരവത്തിൽ പഠിക്കേണ്ടതാണ്. അത് പഠിക്കണമെങ്കിൽ അതിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ചെറിയ തടസ്സം, നിങ്ങൾ വിചാരിച്ചാൽ നീക്കാവുന്ന ഒരു തടസ്സം, അറബി ഭാഷയാണ്. അറബി ഭാഷ പഠിക്കാതെ അസ്മ വ സിഫാത്ത് പഠിക്കാൻ സാധിക്കില്ല, പഠിപ്പിക്കാനും സാധിക്കില്ല. അറബി പഠിക്കാത്ത ആളുകളെ അസ്മ വ സിഫാത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ ചില വിഷയങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ ദീന് അത് ഗൗരവത്തിൽ പഠിക്കണമെന്ന് ആരുദ്ദേശിക്കുന്ന അവനെ സംബന്ധിച്ചിടത്തോളം അറബി അനിവാര്യമാണ്. ദീന് ഗൗരവത്തിൽ പഠിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നതിന് അവന് അറബി ആവശ്യമാണ്, അറബി ഇല്ലാതെ നടക്കില്ല. അതിൽ ഏറ്റവും ഉന്നതമായ വിജ്ഞാനമായ അള്ളാഹു അസ്മാഉകളുമായി ബന്ധപ്പെട്ട വിജ്ഞാനം പഠിക്കണമെങ്കിൽ അറബി ആവശ്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം മിക്ക പദങ്ങളും അള്ളാഹു അസ്മാഉകളും തർജ്ജുമക്ക് ഒതുങ്ങില്ല. ഒന്നല്ലെങ്കിൽ ഖുർആൻ ഇപ്പം നമ്മൾ പരിഭാഷ കൊണ്ടുവച്ചിട്ടുണ്ട്, അള്ളാഹിന്റെ കലാമിന് നമ്മൾ ഈ പരിഭാഷ പറയും. അള്ളാഹുവിന്റെ ഖുർആനിനുള്ള ഇജാസ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇതുപോലൊരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്. ശരി, അത് ട്രാൻസ്ലേഷന് ബാധകമാണ്. ഇതേപോലെ മലയാളത്തിലൊരു കിതാബ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമ്മുടെ വെല്ലുവിളി. അല്ല, അറബിയിൽ ആ പറയപ്പെട്ട കാര്യങ്ങൾ അതിനു തുല്യമായ ഒരു കിതാബ് കൊണ്ടുവരാൻ പറ്റും. അതേത് ഭാഷയിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അറബിയിൽ എന്താണോ ഉദ്ദേശിക്കപ്പെട്ടത് ആ പരിപൂർണാർത്ഥത്തിൽ. മലയാളത്തിൽ പല ന്യൂനതകളുമുണ്ട്, ആ ന്യൂനതകളൊന്നും ഖുർആനിലേക്ക് ചേർത്തപ്പെടാൻ പാടില്ല. അപ്പൊ ഖുർആൻ പഠിക്കണമെങ്കിലും ദീന് പഠിക്കണമെങ്കിലും ഒക്കെ അറബി ഭാഷ അനിവാര്യമാണ്. അസ്മാ വ സിഫാത്ത് പഠിക്കണമെങ്കിൽ എന്തുകൊണ്ടും അനിവാര്യമാണ്. ഒരു തവണ അസ്മാ വ സിഫാത്ത് കുറച്ച് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു, പഠിപ്പിച്ചു തുടങ്ങി. കുറച്ച് നമുക്ക് തന്നെ മനസ്സിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, കാരണം അറബി ഭാഷ അറിയാത്തവർക്ക് ഇത് പഠിപ്പിക്കാൻ വളരെ പ്രയാസമാണ്, മനസ്സിലാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് മലയാള പദങ്ങൾ നമുക്കും കിട്ടൂല, ഇനി അഥവാ എവിടെന്നെങ്കിലും ഡിക്ഷണറി ഒക്കെ തപ്പി പിടിച്ച് മലയാളം കൊണ്ടുവന്ന് കേൾക്കണമെന്ന് മനസ്സിലാവില്ല, കാരണം അത്രയും വലിയ സാഹിത്യം. അപ്പൊ അത് പഠിക്കാൻ ആ നിലക്ക് കുറച്ച് പ്രയാസമാണ്. എന്നാൽ അറബി പഠിച്ചാലാകട്ടെ ഏറ്റവും നല്ല വിജ്ഞാനമാണ്. അതുകൊണ്ട് എന്റെ സഹോദരനോട് എനിക്ക് അസ്മാഉ സിഫാത്ത് പഠിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി നമ്മൾ വസിയത്തെ എന്നോട് നിങ്ങളോട് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്നുള്ളതിനൊപ്പം പല ഇഖ്വാനും പല സഹോദരങ്ങളും അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്. പല വിജ്ഞാനങ്ങളും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വിജ്ഞാനം പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈമാനികമായ വർധനവും നിലനിൽപ്പും മറ്റൊരു വിജ്ഞാനം പഠിച്ചപ്പോൾ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇത് പഠിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് അങ്ങേയറ്റത്തെ ഖൈർ ഉദ്ദേശിച്ചാൽ മാത്രം നൽകുന്ന വിജ്ഞാനമാണ്. അത് പഠിക്കണമെങ്കിൽ അറബി അറിയണം. അതുകൊണ്ട് അറബി പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ദീനിന്റെ ഭാഷയാണ്. സാധിക്കുമെങ്കിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ പരസ്പരം അറബിയിൽ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ എത്താം. ഇസ്ലാമിന്റെ ഭാഷയാണ് അറബി. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, രണ്ടുപേർക്ക് അറബി അറിഞ്ഞിട്ട് പിന്നെ അവർ അറബിയല്ലാത്ത ഭാഷയിൽ സംസാരിച്ചാൽ ചിലപ്പോൾ അള്ളാഹുവിൽ അവർക്ക് ശിക്ഷ വരെ ലഭിച്ചേക്കാം. കാരണം അള്ളാഹുവിന്റെ കിതാബിന്റെ ഭാഷയെ അവർ നശിപ്പിക്കുകയാണ്. അറബികൾ തന്നെ ചില അറബികൾ എന്ത് ചെയ്യും, സാധാ നാട്ടുഭാഷ സംസാരിച്ച് സംസാരിച്ച് അവരുടെ അടുത്ത് നിന്ന് ശരിയായ അറബി നഷ്ടപ്പെട്ടു. ഒരിക്കൽ ഒരു അറബി ഇദ്ദേഹമായി സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ എത്ര ഖൈറിലാണ്, നാഷ അള്ളാഹ് നിങ്ങളൊക്കെ അറബിയിൽ നാടിൽ ജനിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ അള്ളാഹിന്റെ കലാമെങ്കിലും വേഗം മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ അതേ അവസ്ഥയാണ് ഞങ്ങൾക്ക്, ഞങ്ങളിൽ പലർക്കും പരിഭാഷയോ വിവർത്തനമോ അതല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും അടിക്കുറിപ്പോ ഇല്ലാതെ ഞങ്ങൾക്കും ഖുർആൻ മനസ്സിലാവുന്നില്ല. കാരണം അറബി ഭാഷ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ അവിടെയുള്ള അറബി കേട്ട് കഴിഞ്ഞാൽ അറബി പഠിച്ച ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവും, അങ്ങനത്തെ അറബിയാണ് പല ആളുകളും സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ഗൾഫ് നാട്ടിൽ പോയിട്ട് അറബി പഠിച്ചവൻ ഇവിടെ വന്നിട്ട് കിതാബ് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവനൊന്നും തിരിയില്ല. അങ്ങനെ ആ അറബി ഈ അറബി തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ശരിയായ അറബിയിൽ സംസാരിക്കാതെ സാധാരണക്കാരുടെ അറബിയിൽ പ്രസംഗിക്കുന്നവൻ പണ്ഡിതനല്ല, അവൻ ശരിക്കും ആലിമിന്റെ കൂട്ടത്തിൽ അവനെ പരിഗണിക്കാൻ പാടില്ല എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇഖ്വാൻ നമ്മൾ ശരിയായ അറബി പഠിക്കണം. ഈ ഭാഷയെ നിലനിർത്തേണ്ടത് നമ്മളെ ദീനിനെ നിലനിർത്തേണ്ടതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതൊരു ബാധ്യതയായി പ്രയാസത്തിൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ പഠിക്കുക, അങ്ങനെയാണെങ്കിൽ ചെറിയ തുടക്കം. ഇൻഷാല്ലാ കാലങ്ങൾക്കും നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ പതുക്കെ പതുക്കെ അറബി സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മക്കൾ അറബി സംസാരിക്കാൻ തുടങ്ങി, അങ്ങനെ ഈ ഭാഷ നമുക്ക് ഇവിടെ എത്തിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ ഇവിടെ മലയാള ഭാഷയ്ക്കും വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു പകലുമില്ലാത്ത ഭാഷയാണ്. അതിന്റെ ഉള്ളിൽ ജനിച്ച ആൾക്കാർ അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒച്ചയും വിളി എന്തോരം വലുതാണ് പറയുമ്പോൾ അതിന് യാതൊരു ഫതിലുമില്ല. മാത്രമല്ല എത്രയോ ഭാഷകളെക്കാൾ തീർത്തും ദുർബലമാണ് ആ ഭാഷ. വേറെ ഭാഷ പഠിച്ചവന് എന്തായാലും മലയാള ഭാഷന്റെ ദൗർബല്യം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. മറ്റു ഭാഷകൾ പറഞ്ഞു ഫലിപ്പിക്കാൻ, പ്രത്യേകിച്ച് അറബിയിൽ ഒരു മിനിറ്റോട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്ന കാര്യം മലയാള ഭാഷയിൽ ചിലപ്പോഴാണെങ്കിൽ 10 മിനിറ്റ് 20 മിനിറ്റ് എടുക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ ഖുത്ബകൾ പോലും നീണ്ടുപോകുന്ന അതുകൊണ്ടാണ്. അറബിയിൽ ഒരു സംസാരിക്കുകയാണെങ്കിൽ ആകെ 10 മിനിറ്റ് 20 മിനിറ്റ് സംസാരിക്കാനുള്ള കാര്യമാണ്. പക്ഷെ മലയാളത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ വലിയ പ്രയാസം. ആ ഭാഷയ്ക്ക് വേണ്ടി ഇവിടുത്തെ ആൾക്കാർ എന്തോരം പെടാപ്പാട് പറഞ്ഞു, അതിനെ ക്ലാസിക്കാക്കണമെന്ന് കുറച്ച് ആൾക്കാർ, അതിനു വേണ്ടി കുറേ പേര് കൊടി പിടിക്കണം, ഇങ്ങനെ കുറേ പണിയാണ്. ഇത് നമ്മുടെ ഭാഷയാണ്, നമ്മുടെ റബ്ബ് സംസാരിച്ച ഭാഷയാണ്, അവൻ്റെ കിതാബ് ഇറക്കിയ ഭാഷയാണ്. അനേകം ഫദായിലുകൾ ഇതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അറബികളാണ്, അതിലാണ് അള്ളാഹു ദീൻ ഇറക്കിയത്. പിന്നെ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അവരോട് ഏറ്റവും സാദൃശ്യപ്പെടുന്നവരാണ്. അറബി ഭാഷ അതിന്റെ രീതികൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഇൻഷാല്ലാ നിങ്ങൾ ഒത്തു ചേർന്നുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ഇവിടെ ഒരു മഷ്റൂ തുടങ്ങി നമുക്ക് താല്പര്യമുണ്ട്. തിങ്കളും ചൊവ്വ ദിവസങ്ങളിലായിട്ട് അറബി ഭാഷ പഠിപ്പിക്കാനായിട്ട് ഒരു ഇതേപോലെ തന്നെ മകരവിന് ശേഷം ഇഷ മുതൽ ഇഷ വരെ, ഇഷ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അറബി ഭാഷ പഠിപ്പിക്കാൻ തിങ്കൾ ചൊവ്വയും മറ്റൊരു അധ്യാപകനെ വെച്ച് പഠിപ്പിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളെല്ലാവരും കൂടി ഒരു ജുമുഅ ഒരു 10-15 ആൾക്കാർ സ്ഥിരം ഒരു ദിവസം ലീവ് എടുത്താൽ ഇൻബോസിഷൻ കിട്ടുന്ന രൂപത്തിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇൻഷാ അല്ലാഹു ബില്ലാഹി തൗഫീഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.